തുമ്മയുസല്ലി അലൻ നബിയി വയുബാറക്കു അലൈഹി, അവിടെ മുതലാണ് ഇനി വായിക്കാനുള്ളത്. ഇത് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഖൗലിനെ, ഓരോ ഖൗലിനെയും ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ ഹഫിളഹുള്ള എടുത്ത് വിശദീകരിക്കുകയാണ്. നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലാസിന്റെ എല്ലാ ക്ലാസ്സിലും സൂചിപ്പിക്കാറുണ്ട്, ഈ കിതാബുകൾ കയ്യിൽ വേണം, അതല്ലെങ്കിൽ പിയുടെ PDF എങ്കിലും ഉണ്ടാകണം, അതല്ലെങ്കിൽ ഇത് വേണ്ട ഫായ്ദ നമുക്ക് കിട്ടില്ല എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കാരണം ഞാൻ കിതാബ് നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചിട്ട് പോവാണ്. നോക്കിക്കോ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗല്, സുമ്മ യുസല്ലി അലൈ നബിയി വയുബാറക്കു അലൈഹി, തശഹുദിന് ശേഷം പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, പർക്കത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. വഅവറദ സിയഖത്തം മിനസ് സിയാഖിൽ മഅസൂറ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സ്വലാത്തി അലൈഹി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള സിയഖയാണ് ഈ വിഷയത്തിൽ ഷെയ്ഖ് കൊണ്ടുവന്നിട്ടുള്ളത്. വഹിയ സ്വലാത്തുൽ മഅസൂറ ഫി ഹദീസ് അബി മസ്ഊദ് അൽ ബദരി, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള പദങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഖാല, എന്താണ് ആ ഹദീസിലുള്ളത്? യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്, വബാരിക് അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅല ആലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ്. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ള ദുആ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, വസ്സലാത്തു മിനല്ലാഹി അലാ നബിയിഹി, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു വസ്സലാത്തു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത്, അലാ നബിയിഹി, തന്റെ നബിക്ക് വേണ്ടി അള്ളാഹു സ്വലാത്ത് ചെല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താന്നുള്ളത് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് പോലെ അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത് അള്ളാഹു ചെല്ലുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതല്ല. ഇവിടെ അള്ളാഹുവിന്റെ സ്വലാത്ത് കൊണ്ടുള്ള വിവക്ഷ എന്താണ്? അതാണ് വിശദീകരിക്കുന്നത് ഷെയ്ഖ് അബ്ദുറസാഖുൽ ബദർ ഹഫിളഹുള്ള. അതിന് ഷർഹ് കൊടുത്തിട്ട് വിശദീകരിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സനാഉഹു അലൈഹി ഫീ മലഇൽ ആലാ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്നുള്ളത് എന്താന്നുള്ളത് പഠിച്ചു വെക്കാത്ത ആളുകൾ, അത് മനസ്സിലാക്കാത്ത ആളുകൾ മനസ്സിലാക്കി വെച്ചോ. അള്ളാഹുവിന്റെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സനാഉഹു അലൈഹി, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സനാ ചെയ്യുന്നുണ്ട്. എവിടെ? ഫിൽ മലഇൽ ആലാ, മലഉൽ ആലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളുടെ അടുത്ത് വെച്ച്, ഇന്ദൽ മലായിക്ക എന്നുള്ളതാണ്. മലക്കുകളുടെ അടുത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ അള്ളാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളുടെ അടുത്ത് വെച്ച് കണ്ട് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സനാ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് ചോദിച്ചാൽ ഇനി നമുക്കത് പറയാൻ കിട്ടണം. മലക്കുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു? അവന്റെ നബിയെ സനാ ചെയ്യുന്നു, പ്രശംസിക്കുന്നു, പുകയ്ത്തിക്കൊണ്ട് പുകയ്ത്തുന്നു. അതാണ് അതിന്റെ അർത്ഥം. അതാണ് അള്ളാഹുവിന്റെ സ്വലാത്ത്. വസ്സലാത്തുൽ മലായികത്തി അലാ നബീഹി വസ്സലാത്തുൽ മുഅ്മിനീൻ അലൈഹി. ഇനി മലക്കുകളുടെ സ്വലാത്തും അതേപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ സ്വലാത്തും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി മലക്കുകൾ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മുഅ്മിനീങ്ങളും സ്വലാത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി എന്താണ് മലക്കുകളുടെ സ്വലാത്ത്, എന്താണ് മുഅ്മിനീങ്ങളുടെ സ്വലാത്ത്? ഇനി അതാണ് മനസ്സിലാക്കേണ്ടത്. പഠിച്ചു വെച്ചോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുആഉല്ലാഹി സുബ്ഹാനഹു വതആല ലഹു ബിറഫഅതിൽ മഖാം വസ്സനാഉ അലൈഹി ഫിൽ മലഇൽ ആലാ. രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മലക്കുകളുടെ സ്വലാത്ത് കൊണ്ടും മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്? ഒന്ന്, ബിറഫഅതിൽ മഖാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം പദവി ഉയർത്തുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ വസ്സനാഉ അലൈഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുന്നതിന് വേണ്ടി. എവിടെ? മലഉൽ ആലാ, മലക്കുകളുടെ അടുത്ത് വെച്ചുകൊണ്ട്. ഇതാണ് എന്ത്? മുഅ്മിനീങ്ങളുടെ സ്വലാത്ത്, മലക്കുകളുടെ സ്വലാത്ത്. ആ മലക്കുകൾ എന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനം പദവി അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തെ സനാ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളാണ്. ഇതാണ് എന്ത്? മലക്കുകളുടെ സ്വലാത്ത് കൊണ്ടും മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സ്വലാത്ത് എന്താന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ ആളുകൾക്ക് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. ഇനി മലക്കുകളുടെ സ്വലാത്ത് എന്താന്നുള്ളത് മുഅ്മിനീങ്ങളുടെ സ്വലാത്ത് എന്താന്നുള്ളതും പറഞ്ഞു. ഇതിന് ഒന്നിലധികം വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. മലക്കുകളുടെ സ്വലാത്തിന് ഇതല്ലാത്തതുമായ ചില വ്യാഖ്യാനങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് അതിന്റെ സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഈ ഗ്രന്ഥം ഇങ്ങനെ വായിച്ചു പോവാണ്. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ അത് ചോദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. ഇപ്പൊ അത് വായിച്ചു പോയിട്ടില്ലെങ്കിൽ എന്താവും? ഈ കിതാബ് നമുക്ക് തീർക്കാൻ കഴിയില്ല. അപ്പൊ അതാണ് സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വബാരിക്കാല മുഹമ്മദിൻ. അപ്പൊ സ്വലാത്തിൽ നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ബർക്കത്ത് ഉണ്ടാകട്ടെ എന്നുള്ളത് ദുആ ചെയ്യുന്നുണ്ട്. എന്താണ് വബാരിക്കാല മുഹമ്മദിൻ എന്നുള്ളതിന്റെ ശർഹ് നോക്കിക്കോ. ഹാദാ ഫീഹി അദ്ദുആഉ ലിന്നബിയ്യി ബിൽ ബറക, ഇത് ബർക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താണ് ബർക്കത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്, അന്നമാ വസ് സിയാദത്തു ഫിൽ ഖൈർ വൽ ഫളൽ വൽ മക്കാന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം, അദ്ദേഹത്തിന്റെ ഫളില്, അതേപോലെ തന്നെ ഖൈറിലുള്ള വർദ്ധനവ്, ഇതൊക്കെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബർക്കത്തവോ വബാരിക്കാല മുഹമ്മദിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബർക്കത്ത്, ഖൈറുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്നുള്ളതാണ്, അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്നുള്ളതാണ്, അദ്ദേഹത്തിന്റെ സ്ഥാനം അത് ഉയർത്തണേ എന്നുള്ളതാണ്. അപ്പോ വബാരിക്കാല മുഹമ്മദിൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ثم يستعيذ بالله في التشهد الاخير من عذاب جهنم. അവസാനത്തെ തഷഹുദ് ആണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ജഹന്നമിൽ നിന്ന്, ജഹന്നമിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം. അതേപോലെ വമിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്, മഹിയാ വൽ മമാത്ത്, ജീവിതത്തിലെയും മമാത്ത്, മമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഷർഹ് വരുന്നുണ്ട്, അതിന്റെ ഫിത്നയിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. അപ്പോ തഷഹുദിന് ശേഷം സ്വലാത്ത്, ആ സ്വലാത്തിന് ശേഷം പിന്നീട് നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കലാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ, അതിന്റെ ഇതാണ് അതിന്റെ ക്രമം. എന്താണ് അതിന്റെ തെളിവ്? ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം എന്നുള്ളതിന്റെ തെളിവ് എന്താ? വഖദ് ജാ ഫി സ്വഹീഹി മുസ്ലിം, മുസ്ലിമിൽ വന്നിട്ടുണ്ട്. മിൻ ഹദീസ് അബി ഹുറൈറ, ആയിൽ നിന്നുള്ള ഹദീസാണ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിനുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല പറഞ്ഞു, ഇദാ തഷഹദ അഹദുക്കും ഫലിസ്തഈദു ബില്ലാഹി മിൻ അർബഅയിൻ, നിങ്ങളിൽ ഒരാൾ തഷഹുദിനിരുന്നാൽ, തഷഹുദിലെത്തിയാൽ നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അതിന്റെ തഹ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്. വദക്കറ ഹാദിഹിൽ ഉമൂർ അർബ, ഈ നാല് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നാല് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം എന്നുള്ളത് ഹദീസിൽ വന്നതാണ്. എന്നിട്ട് അതിനെ ഓരോന്നിനും വിശദീകരിക്കണാൽ അവലോ, ഒന്നാമത്തത് ആ നാല് കാര്യങ്ങളിൽ, ഒന്നാമത്തത് നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കണം എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തത് എന്താണ്? അത്തഅവ്വുദു ബില്ലാഹി മിൻ ജഹന്നം, ഇതാണ് ഫസ്റ്റ്. ജഹന്നമിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഐ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നാർ വഅദാബുഹ, നരകവും അതിന്റെ അദാബും, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നരകം അതിന്റെ നിന്നുള്ള കാവല്. വഅന്നല്ലാഹു സുബ്ഹാനഹു വതആല യഖി അബ്ദഹു വയുൻജീഹി മിൻ ദുഖൂലിഹ, കാരണം അള്ളാഹുവാണ് ആ നരക പ്രവേശനത്തിൽ നിന്ന് തന്റെ അടിമയെ രക്ഷിക്കുന്നത്, ആരാണ്? അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. വൽ ഇസ്തിആദത്തു, ഇസ്തിആദത്തു കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൽതിജാഉ ഇലല്ലാഹി വഇത്തിസാമു ബിഹി, അള്ളാഹുവിലേക്ക് അഭയം തേടലാണ്. രക്ഷ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് അഭയം തേടലാണ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കലാണ്, അള്ളാഹുവിനെ അവലംബിക്കലാണ് എന്ത് ഇസ്തിആദത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഇസ്തിആദത്ത് നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട്, നരകത്തിൽ നിന്നുള്ള ഇസ്തിആദത്ത്, അതിന്റെ അദാബിൽ നിന്നുള്ള ഇസ്തിആദത്ത്. രണ്ടാമത്തേത് വമിൻ അദാബിൽ ഖബർ, ഖബറിലെ അദാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വൽ ഖബറു ഫീഹി നഈമുൻ വഅദാബുൻ, ഖബറിൽ ഇത് രണ്ടും ഉണ്ടാകും, അദാബുണ്ട്, നിഅമത്തും ഉണ്ട്, അനുഗ്രഹം ഉണ്ടാവും, ശിക്ഷയും ഉണ്ടാവും. വഅദാബുൽ ഖബരി ഹഖുൻ, ഖബറിലെ അദാബ് എന്നുള്ളത് ഹക്കാണ്, അതിനെ നിഷേധിക്കാൻ നടന്നിട്ട് കാര്യമില്ല. അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ചില യുക്തിവാദികളായ ആളുകൾ, യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ നിഷേധിക്കുന്ന ആളുകൾ മാത്രമല്ല, ഹദീസിനെ ബുദ്ധിക്കനുസരിച്ചിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്, അവർ ഖബറിലെ ശിക്ഷനെ നിഷേധിക്കുന്നുണ്ട്. അപ്പോ ഖബറിലെ അദാബ് എന്നുള്ളത് ഹക്കാണ്. യക്കൂൻ അലൽ കുഫ്രി, ആ ഖബറിലെ അദാബ് കുഫർ കൊണ്ടുണ്ടാവും. ഒരാൾ കുഫർ ചെയ്തിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഖബറിലെ അദാബ് ഉണ്ടാവും. വയക്കൂനു അലൽ മഅസിയയിലൻ, എന്നാൽ കുഫറിന്റെ, കുഫർ കൊണ്ട് മാത്രമല്ല ഒരാൾക്ക് ഖബറിൽ അദാബ് കിട്ടുന്നത്, മഅസിയത്തുകൾ ചെയ്താലും അദാബ് കിട്ടും. മനസ്സിലാക്കേണ്ട കാര്യമാണ്, കുഫർ കൊണ്ട് മാത്രമല്ല ഒരാൾക്ക് ഖബറിൽ അദാബ് ഉണ്ടാകുന്നത്, മഅസിയത്ത് തെറ്റ് ചെയ്താലും എന്താകും? ഖബറിൽ അദാബ് ഉണ്ടാകും. അത് മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്. ഏതുപോലെ മുസ്ലിം അജാഫിൽ ഹദീസ്, ഹദീസിൽ വന്നിട്ട് അതിന്റെ തെളിവ് എന്താണ്? ഹദീസിൽ വന്നതുപോലെ ഇന്നഹുമ ലയുഅദ്ദബാനി, രണ്ടാളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് ഉണ്ടല്ലോ, ആ രണ്ടാളുകളെ കുറിച്ച്, ഖബറിൽ മരണപ്പെട്ട രണ്ടാളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ആ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, വലിയ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വഇന്നഹു ലകബീറുൻ, യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ അടുത്ത് എന്താണ്? വലിയ കാര്യം തന്നെയാണ്. നിങ്ങളുടെ അടുത്ത് എന്താണ്? വലിയ കാര്യമല്ല, പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അത് കബീറാണ്. ആ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ആ ഖബറിലെ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുമ്മ ദക്കറ അന്നഅഹദഹുമ യംഷി ബിന്നമീമ ബൈനൻ നാസി വലാഖറു ലാ യസ്തൻസിഹു മിനൽ മൗലി, രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒരാൾ നമീമത്തായിട്ട് നടന്ന ആളാണ്, രണ്ടാമത്തെ ആള് മൂത്രമൊഴിച്ചാൽ എന്താണ്, ശരിക്ക് പിന്നെ ശുദ്ധീകരിക്കാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല, പല ശറഹുകൾ അതിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? കുഫറല്ലോ. അപ്പൊ കുഫറല്ലാതെ തെറ്റുകൾ ചെയ്താലും ഖബറിൽ അദാബ് ഉണ്ടാവുന്നുള്ളതിന്റെ തെളിവ് ഈ ഹദീസാണ്. അപ്പൊ ഈ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെടുന്നത് കുഫറുണ്ടല്ല, ഒരാൾ നമീമത്തായിട്ട് നടന്നിരുന്നു, രണ്ടാമത്തെ ആള് മൂത്ര മൊയ്ക്കുമെന്താണ് മറ സ്വീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അത് പിന്നെ വൃത്തിയാക്കിയിരുന്നില്ല. ഈ രണ്ട് കാര്യങ്ങൾ അത് തഹരീജ് അടി കൊടുത്തിട്ടുണ്ട്, ബുഖാരി മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചുള്ള ഹദീസാണ്. അപ്പൊ ഇതാണ് ഖബറിലെ അദാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിച്ചു രണ്ടാമത്തത്. മൂന്നാമത്തേതോ സുമ്മ തഅവ്വദു മിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്, എന്താണ് ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോയിക്കോ, വ ഫിത്തിന എന്നുള്ളത് ഹുന മുഫറദുൻ മുദാഫാണ്, മുഫറദാണ് മുദാഫാണ്, ഇദാഫത്ത് ചെയ്തിട്ടാ പറഞ്ഞിട്ടുള്ളത്. ഫയമു കുല്ല ഫിത്തിനത്തിൻ തക്കൂലിൽ മർഇ ഫി ഹയാത്തിഹി, അതുകൊണ്ട് തന്നെ മുഫറദ് മുദാഫ് ആയതുകൊണ്ട് അമ്മാണ്. ചില നമ്മൾ നേരത്തെ അത് ഖുർആൻ വിശദീകരിച്ചപ്പോൾ അത് പറഞ്ഞു പോയിട്ടുണ്ട്. ചില പദങ്ങൾക്ക് ഇപ്പൊ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ഇസ്മു കൊണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന് ഏതെല്ലാം ഇസ്മുകൾ ഉണ്ടോ അവിടെ നമ്മൾ ഇതിന്റെ പിന്നെ നഹ്വി ആയിട്ടുള്ള പിന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് മുഫറദ് മുദാഫാണ്, ഫിത്ത് പിന്നെ മിൻ ഫിത്തിനത്തിൽ മഹിയ വൽ മമാത്തി എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഇവിടെ എല്ലാ ഫിത്തിനകളും പൊട്ടും, അമ്മായിട്ടുള്ള പ്രയോഗമാണ്, ഏതെങ്കിലും ഒരു ഫിത്തിന എന്നല്ല. പിന്നെ ഫി ഹയാത്തിഹി, അവന്റെ ജീവിതത്തിൽ വരുന്ന വഹിയ ഫിത്തനുൻ കസീറ, അത് ധാരാളം ഫിത്തിനകളുണ്ട്. ഫി ജുംലത്തിഹ മൊത്തത്തില്, ഒന്ന് ഫിത്തനു ഷഹവാത്ത്, ഷഹവാത്തിന്റെ ഫിത്തിനകൾ, അതിന്ന് വലിയൊരു പ്രശ്നമാണ് അല്ലേ നമ്മുടെ പിന്നെ ഷഹവാത്തുകൾ, ഇച്ഛകൾ, നമ്മുടെ തന്നിഷ്ടങ്ങൾ, താല്പര്യങ്ങൾ. വഫിത്തിനത് ശുബ്ഹാത്ത്, അതേപോലെ തന്നെ ശുബ്ഹാത്തുകൾ, ഇതൊക്കെ ഗൗരവമുള്ള പദപ്രയോഗങ്ങളാണ് ഓരോന്നും. നമുക്കിതൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന സംഗതികളാണ് ഈ ശുബ്ഹാത്തുകളൊക്കെ. കാരണം നമ്മളൊക്കെ പിന്നെ 10, 15, 20, 30, 40 കൊല്ലമായിട്ട് തൗഹീദിന്റെ ആളുകളാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. നമുക്കൊന്നും ഒരിക്കലും ശുബ്ഹാത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ധാരണ. ഈ ശുബ്ഹാത്തുകൾ ഉണ്ടാക്കും, ആ ശുബ്ഹാത്തുകളിൽ നിന്നുള്ള രക്ഷയാണ് എന്ത്, ഫിത്തിനത്തിൽ മഹിയ എന്നുള്ളതിന്റെ ഷറഹായി പറയുന്നത്. അപ്പൊ ആ ഫിത്തിനങ്ങൾ ഇതൊക്കെ അതിൽ പെടും, ശുബ്ഹാത്തുകൾ പെട്ടു, ഷഹവാത്തുകൾ പെട്ടു. ഫയതഅവദു ബില്ലാഹി മിനൽ ഫിത്തനിക്കുല്ല, ഇങ്ങനെയുള്ള എല്ലാ ഫിത്തിനകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. വൽ ഇൻസാനു ഉർലതുൽ ഫിത്തനി, ഫിത്തിനകൾക്ക് വിധേയനാണ് ആര്, മനുഷ്യൻ. ഫഖദ് സ്വഹഫിൽ ഹദീസി അനി നബീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി ഹദീസ് വന്നിട്ടുണ്ട്. എന്താ ഹദീസിലുള്ളത്? തഅവദു ബില്ലാഹി മിനൽ ഫിത്തനി, ഫിത്തനകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. മാ ലഹറ മിൻഹ വ മാ ബതൻ, രണ്ട് തരത്തിലുള്ള ഫിത്തനകൾ ഉണ്ടാകും, ബാത്തിനായിട്ടുള്ളതുണ്ടാകും, ലാഹിറായിട്ടുള്ളതുണ്ടാകും. അപ്പോ ബാത്തിനായിട്ടുള്ള ഫിത്തനകളിൽ നിന്നും ലാഹിറായിട്ടുള്ള ഫിത്തനകളിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. തഹ്രീജ് അടി കൊടുത്തിട്ടുണ്ട്, മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. വഹിയ ദഅവത്തുൻ യംബഗി അലൽ മർഇ അൻ യഗ്തനിയ ബിഹാ, ഈ ദുആ, ഇതൊരു പിന്നെ ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട, ഏതൊരു മനുഷ്യനും ശ്രദ്ധിക്കേണ്ട ദുആയാണത്. അൻ യുഈദഹു അല്ലാഹു സുബ്ഹാനഹു വതആല മിനൽ ഫിത്തനി, ഫിത്തനകളിൽ നിന്ന് അവൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക എന്നുള്ളത്. വതഅവദു മിൻ ഫിത്നത്തിൽ മമാതി, ഇനി പിന്നെ മമാത്തിന്റെ ഫിത്തന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, എന്താണ് ഈ മമാത്തിന്റെ ഫിത്തിന? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ മായക്കൂനു മിൻ ഇന്ദൽ മമാത്തി, മരണത്തിന്റെ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന ഫിത്തിനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾ ഒന്നും മനസ്സിലാക്കിയിട്ട് തന്നെ ഉണ്ടാവില്ല, അതിങ്ങനെ മലയാളം പഠിച്ചു പോയി ജീവിതത്തിലെയും മരണത്തിലെയും ഫിത്തനകളെന്ന് അള്ളാഹു പിന്നെ അള്ളാഹുവിനോട് ഇസ്തിആത്ത് ചോദിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇതിനൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളൊക്കെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഖുറാന്റെയും ഹദീസിന്റെയും ആളുകളായി അറിയപ്പെട്ട ആളുകൾ പോലും എന്താണ് നിരീശ്വരവാദികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അതിനുള്ള വ്യാപകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരായ ആളുകൾ ഖുറാൻ പഠിച്ചിരുന്ന, ഹദീസ് പഠിച്ചിരുന്ന തൗഹീദുള്ള പല ആളുകൾ, അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ വിഷയമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ പോലും എന്താണ് ഇവരുടെ ഫിത്തനകളിൽ പൊട്ടുപോകുന്നുണ്ട്, ഇത്തരത്തിലുള്ള ശുഭാത്തുകളിൽ പൊട്ടുപോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രാർത്ഥനന്റെ ഗൗരവം ഇവിടെയാണ് പിന്നെ നമുക്ക് പ്രാധാന്യമുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മമാത്തില് പിന്നെ ഈ മരണത്തിന്റെ സന്ദർഭത്തിലുള്ള ഫിത്തന ഉണ്ടല്ലോ, അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിൻ ഫിത്തനത്തിൽ മഹിയ വൽ മമാത്ത്, അത് മരണത്തിന്റെ തൊട്ട് മുമ്പ് മരണത്തിന്റെ മരണമാസന്നമാകുന്ന ആ സന്ദർഭത്തിലുള്ള ഫിത്തനയാണ്. വഹാദിഹി അഷദ്ദു അഖ്തർ, ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത്. ഏത്? നമ്മളാ മരിക്കുന്ന സന്ദർഭത്തിലുള്ള ഫിത്തന, അതാണ് അഖ്തർ, അതാണ് ഡേഞ്ചർ, ഏറ്റവും ഡേഞ്ചർ അതാണ്. കാരണം എന്താ? ലിയന്നൽ ഫിത്തനത്തല്ലത്തി ഫിൽ മഹിയ ബഅദഹാ ഷൈഉ മിനൽ ഹയാത്തി ഖദ് യതഖല്ലസുൽ മർഉ വയസ്സലം വയൻജു. കാരണം അവന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഫിത്തനകളിൽ നിന്ന് ചിലപ്പോൾ അവന് രക്ഷപ്പെടാൻ പറ്റും. കാരണം കുറച്ചുകൂടി അവന് ജീവിക്കാൻ പിന്നെ ചാൻസ് ഉണ്ടല്ലോ, കുറച്ചുകൂടി സമയം അവന് നീട്ടിക്കിട്ടുണ്ട് ജീവിതത്തിലെ ഫിത്തനകളിൽ നിന്ന്. അവനെന്താണ് ചിലപ്പോൾ അതിന് രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ പിന്നെ ലാക്കിന് ഫിത്തനത്തിൽ മമാത്ത്, എന്നാൽ ഈ മമാത്തിന്റെ ഫിത്തന എന്നുള്ളത് ലൈസ ബാധ ഇല്ലൽ മൗത്ത്, അതാ മരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ്. പിന്നെന്താണ് ബാക്കിയുള്ളത്? പിന്നെ മരണമാണല്ലോ, പിന്നെ അവനൊരു ചാൻസ് ഇല്ല. അപ്പൊ ആ മരണത്തിന്റെ സന്ദർഭത്തിലുള്ള ഫിത്തന എന്നുള്ളതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളത്. വലിഹാദ ഉലീഫത്തിലെ മമാത്തി, അതുകൊണ്ടാണ് അത് മരണത്തിലേക്ക് ചേർത്തി പറഞ്ഞത്, മനസ്സിലാണ്ടോ? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇവിടെ മമാത്തി എന്നുള്ളത് മരണത്തിലേക്ക് ചേർത്തി പറയാൻ പിന്നെ കാരണം അതാണ്. കാരണം ഒരാൾക്ക് ഒരടിമക്ക് മരണം വന്നിറങ്ങുന്ന സന്ദർഭത്തിലാണ് ആ ഫിത്തിന ഉണ്ടാകുന്നത്. അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാട് കാണാം. ഇവിടെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ, മമാത്തിലുള്ള ഫിത്തിനെ അഹ്ലുസ് സുന്നത്തിലെ പണ്ഡിതന്മാർ രണ്ടായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, മരണത്തിന്റെ സന്ദർഭത്തിലുള്ള ഫിത്തിന, അതാണ് ഇവിടെ പറഞ്ഞത് ഷെയ്ഖ് അബ്ദുറസാഖ് ഖലോത്തറിന്റെ ഷറഹിലുള്ളത്. രണ്ടാമത് മരണത്തിന് ശേഷമുള്ള ഫിത്തിന, അതും ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. മരണത്തിന്റെ സന്ദർഭത്തിലുള്ള ഫിത്തന വളരെ ഡേഞ്ചർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മുടെ ഈ സലഫുകളുടെ ചരിത്രത്തിൽ കാണാം, അവർ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും ഷെയ്ത്താൻ അവരെ ഒന്ന് ഫിത്തനയിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, ഈ അഖീദയിൽ നിന്ന് അവരെ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇമാം അഹമ്മദ് നമ്പലിലെ ചരിത്രക്കാരൻ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്, ഇത് മരിക്കുന്ന സന്ദർഭത്തിലാണത്. അത് ഏറ്റവും ഡേഞ്ചർ അതാണ്, കാരണം പിന്നൊരു സമയമല്ല തൗബ ചെയ്യാനും ജീവിതം നന്നാക്കാനും പിന്നൊരു ടൈമില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഏറ്റവും അപകടകരമാണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഈ ഫിത്തനയിൽ നിന്ന് നമ്മള് അള്ളാഹ്ക്കല്ലാതെ വേറൊരു ആൾക്കാർ രക്ഷിക്കാൻ കഴിയ? അപ്പൊ അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദ് ചോദിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, നാലാമത്തത് വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഹി അഷദ്ദുൽ ഫിത്നൻ, ഫിത്നകളിൽ ഏറ്റവും കഠിനമായ ഫിത്നയാണ് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന. കാരണം ജഅലഹ മിൻ അലാമാതിസ് സാഅ വ അമാറാതി ദുനൂബി ഖിയാമിയ, ഇത് അലാമാത്തു സാഅത്തിൽ പെട്ടതാണ് ഇത് മസീഹുദ് ദജ്ജാൽ. അറിയാലോ, പിന്നെ ഖിയാമത്ത് നാളിന്റെ അന്ത്യസമയത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. അതിന്റെ അടയാളങ്ങളിൽ പെട്ടതാണെന്നല്ല, അത് തൊട്ടടുത്താണ് പിന്നെ മസീഹുദ് ദജ്ജാലിന്റെ വരവുണ്ടാകുക. പിന്നീടുള്ള അടയാളങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അത് പിന്നെ ഒരു പിന്നെ മാല അത് പൊട്ടിയാൽ എങ്ങനെ ഉണ്ടാകും, അതിലെ മുത്തുകൾ ഉതിർന്നു പോകുന്നത് പോലെയാണ് ബാക്കിയുള്ളതൊക്കെ സംഭവിക്കുക. അപ്പൊ അത് തൊട്ട് മുമ്പുള്ള അടയാളത്തിൽ പെട്ടതാണ് ഇത് മസീഹുദ് ദജ്ജാലിന്റെ ഫിത്ന. വലിഹാദ ഫൈന ഖുറൂജുഹു യകൂനു ഫീ ആഖിരി സമാനി, അവസാന കാലഘട്ടത്തിലായിരിക്കും ദജ്ജാലിന്റെ പുറപ്പാട്. വമാ മിൻ നബിയിൻ ബഅസഹുല്ലാഹു ഇല്ലാ വഅൻദറ ഖൗമഹു മിൻ ഹാദിഹിൽ ഫിത്നത്തിൽ ശിദ്ദത്തി ഖുതൂറത്തിഹ, ഈ ലോകത്തിലേക്ക് വന്ന ഒരു പ്രവാചകനും പോലും മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാതെ പോയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്തിട്ടുള്ളത്, ഒരു പ്രവാചകൻ ദജ്ജാലിനെ കുറിച്ച് താക്കീത് ചെയ്യാതെ പോയിട്ടില്ല. വസുമിയ മസീഹൻ, എന്തുകൊണ്ടാണ് അവന് മസീഹ് എന്ന പേര് കിട്ടിയത്? എന്തുകൊണ്ടാണ് പേര് കിട്ടിയത്? ഇബ്നു മറിയമിനെ കുറിച്ച് പറയുമ്പോൾ മസീഹ് എന്ന് പറയും, തെറ്റിദ്ധരിക്കരുത്, രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ദജ്ജാലിന് മസീഹ് എന്ന് പേര് കിട്ടാനുള്ള കാരണം എന്താ? ഒറ്റക്കണ്ണനാണ് ദജ്ജാൽ. ആ ഒറ്റക്കണ്ണൻ എന്താണ്? ഒരു കറുത്ത മുന്തിരി പോലെ ഇങ്ങനെ തുറിച്ചു നിൽക്കുന്ന കണ്ണാണുള്ളത്. വസുമിയ ദജ്ജാലൻ, ദജ്ജാൽ എന്ന് പേര് പറയാനുള്ള കാരണം അവനെല്ലാ പ്രവർത്തനങ്ങളും ദജ്ജലിന്റെ അടിസ്ഥാനത്തിലാണ്. ദജ്ജൽ എന്ന് പറഞ്ഞാൽ കദീബാണ്, കള്ളത്തരങ്ങളാണ് മൊത്തം. മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എന്താ? പെരുങ്കളനാണ്. അതുകൊണ്ടാണ് ആ ദജ്ജൽ എന്നാണ് എന്ത്? ദജ്ജാൽ, പെരുങ്കള എന്നാണ് അർത്ഥം. ആ പേര് കിട്ടാനുള്ള കാരണം അതാണ്. അതുകൊണ്ടാണ് ദജ്ജാൽ എന്നുള്ള പേര് പറയപ്പെട്ടത്. വമിൻ ആലമി ദജ്ജലിഹി വഅക്ബരി കദീബിഹി ഖൗലുഹു, അവന്റെ ഏറ്റവും വലിയ കളവ് എന്താ പറയുക? അന്നഹു അല്ലാഹ്, അവൻ അല്ലാഹു ആണെന്ന് വാദിക്കും. വയഅതിബി ആയാതിൻ വഉമൂരിൻ ഖാരിഖ ലിൽ ആദാ, മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ അവൻ കാണിക്കും. യുജിരി അല്ലാഹു സുബ്ഹാനഹു വതആല അലാ യദൈഹി ഇബ്തില അൻ വംതിഹാന, ഈ മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് അവൻ കാണിക്കുന്ന എന്താണ്? ഇത് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണമാണ്. ഇത് മസീഹ് ദജ്ജാലിന്റെ കഴിവല്ല, ഇതൊരു പരീക്ഷണമായിട്ട് അല്ലാഹു അവന് കൊടുക്കുന്നതാണ്. അവൻ എന്ത് ചെയ്യും? ഫയഫ്തിനാസ്, അവൻ ജനങ്ങളെ ഫിത്തനയിലാക്കും. യക്കോലിസമായി, അവന്റെ ഫിത്തനകളിൽപ്പെട്ട ചിലതാണെന്ത്? അവൻ ആകാശത്തോട് പറയും അംതിരി, മഴ വർഷിക്കാൻ വേണ്ടി പറയും, തുംതിർ, ആകാശം മഴ വർഷിക്കും. വയക്കൂലിൽ അർളി, ഭൂമിയോട് അവൻ പറയും അൻബിത്തി, ഭൂമിയോട് മുളപ്പിക്കാൻ പറയും, തുമ്പിത്തു, ഭൂമി മുളപ്പിക്കും. വയക്കൂലിൽ ബൽദ അഖ്രിജി കുനുസക, പിന്നെ ഭൂമിയോട് അവൻ പറയും നിന്റെ നിധികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി പറയും, ഫതത്ബഅഹു കുനുസഹ, ഭൂമിയിലെ നിധികളൊക്കെ അവന്റെ പിന്നാലെ പോരും. ഇങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങൾ അവൻ കാണിക്കും. ഇതൊക്കെ എന്താണ്? ഫിത്നയാണ്. വഹാദിഹി കുല്ലുഹ ഉമൂറുൻ ഖാരികതുലിൽ ആദതി മുദഹീല, ഇതൊക്കെ മനുഷ്യനെ പരിഭ്രാന്തിയിലാക്കി കളയുന്ന അത്ഭുതകരമായിട്ടുള്ള മനുഷ്യന്റെ കഴിവിന് പിന്നെ പരിഭ്രാന്തിയിലാക്കി കളയുന്ന അതിനതീതമായിട്ടുള്ള ചില ഈ ഫിത്നകളാണ് അവന് കാണിക്കുക. വലി ഹാദ ഹദറ നബിയു, ഇതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തത്. ഇദ ഖറജ അൻ യുക്തറബ മിനൽ മകാനിൽ ലദി ഹുവ ഫീഹി ഫഖാല, മസീഹുദ് ദജ്ജാൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമിഅ ബിദ്ദജ്ജാലി ഫലിയൻ അനഹു എന്ന് പറഞ്ഞത്. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഒരാൾ കേട്ടാൽ അവരിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നാ പറഞ്ഞത്. ഹദീസിന്റെ പിന്നെ തഖ്രീജ് അടിയിൽ കൊടുത്തിട്ടുണ്ട്, അഹമ്മദ് അബൂദാവൂദൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഒരാൾ കേട്ടാൽ എന്താ ചെയ്യേണ്ടത്? മസീഹുദ് ദജ്ജാലിൽ നിന്ന് വിട്ടു നിൽക്കുക ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പിന്നെ ഒരു ദർസ് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാതും കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരത്തിലുള്ള ശുഭഹാത്തുകൾ പെട്ടെന്ന് പിടിപെടും. അങ്ങനെ എല്ലാതും കേൾക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് പറഞ്ഞ എന്താ? ഈ ഹദീസാണ്. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ എന്താ പറഞ്ഞത്? ആ ഞാൻ തൗഹീദുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് മസീഹുദ് ദജ്ജാലിനെ മുന്നേ പോയിട്ട് വെല്ലുവിളിക്കാനല്ല പറഞ്ഞത്, അങ്ങനെ പോയിട്ട് വെല്ലുവിളിക്കാനല്ല പറഞ്ഞത്, കാരണം അവന്റെ ഫിത്നയിൽ പെടും. മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ നിങ്ങൾ അവനിൽ നിന്ന് മാറി നിൽക്കണം എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ അല്ലേ, എല്ലാം കേൾക്കും, എല്ലാവരായിട്ടും പോയിട്ട് വാദപ്രതിവാദം, അതിനാണ് ആളുകൾക്ക് താല്പര്യം കൂടുതലുള്ളത്. അവ മസീഹുദ് ദജ്ജാലിൽ നിന്ന് അവൻ അകന്നു നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ എന്നാ പറഞ്ഞത്. വഹാദ തഅബ്ബുദു മിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാലി യംബഗീ അലൽ മുസ്ലിമീ അൻ യുഅ്നാ ബിഹി, അതുകൊണ്ട് ഈ നാലാമത്തെ കാര്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷ ചോദിക്കാണ്, കാവൽ ചോദിക്കാണ്. അപ്പൊ ഈ നാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് വിട്ടുപോകരുത് നിസ്കാരത്തിൽ. അപ്പൊ തശഹുദ് എന്താന്നുള്ളത് പറഞ്ഞു, അതിനുശേഷം സ്വലാത്ത്, സ്വലാത്ത് എന്താന്നുള്ളത് പറഞ്ഞു, അതിനുശേഷം നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദ ചോദിക്കലാണ്. ആ കാര്യങ്ങളുടെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കി. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.